إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة بهمان مولا سهودرن غلي ستوشغسي غلي അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു നിഅമത്താണ് ഇസ്ലാം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും മുസ്ലിമീങ്ങളാക്കുകയും ആ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി കൂടുതൽ സാമീപ്യമുണ്ടാവാൻ ധാരാളം അമലുകൾ അള്ളാഹു പഠിപ്പിച്ചു തരികയും ചെയ്തു. ഈ അമലുകളിൽ ജനങ്ങൾ പല രൂപത്തിലാണ്. ചില ആൾക്കാർ ധാരാളം അമലുകൾ ചെയ്യുന്നു, മറ്റു ചില ആളുകൾ കുറഞ്ഞ അമലുകൾ ചെയ്യുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്നുള്ളത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ട് സാമീപ്യമുണ്ടാകാൻ അവനെ വളരെയധികം സഹായിക്കുന്ന ഒരു മാസം റമദാൻ മാസം എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല, മറിച്ച് റമദാൻ എന്നുള്ളത് ഒരു മദ്രസയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പാകപ്പെടുത്താൻ, ഒരു മുസ്ലിമിന്റെ ജീവിതം അവനെ പാകപ്പെടുത്താൻ, അവന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന പിശാചിനെയൊക്കെ കെട്ടിയിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തെ നമുക്ക് നല്ലൊരു മദ്രസയായി വെച്ചു തന്നിരിക്കുകയാണ്. സാധാരണ ഒരു മദ്രസയിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മൾ ചേരുമ്പോൾ അവിടേക്ക് ചേരുന്നതിന് മുമ്പ് ആ സ്കൂളിന്റെ ആൾക്കാർ പറയും, ഇന്ന ഇന്ന നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമാണ് ഈ സ്കൂളിൽ നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് പുറത്തിറങ്ങാൻ സാധിക്കുക, അതല്ലാതെ ആ നിബന്ധനകൾ നിങ്ങൾ പാലിക്കാതിരുന്നാൽ ഈ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ റമദാൻ മാസത്തിൽ നല്ല രീതിയിൽ ആ മാസവുമായി ഇടപഴകിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മാസം വലിയ മുതൽക്കൂട്ടാണ്. അതല്ലാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മാസം നഷ്ടമാണ്. എന്താണ് ആ മദ്രസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മാസത്തിന് വേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ, അംറു ബിൻ ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രം ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ലത്തായിഫുൽ മആരിഫിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, അംറു ബിൻ ഖൈസ് റഹിമഹുല്ലാ ഷഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കച്ചവടം നിർത്തിവെക്കും, ദുനിയാവുമായിട്ടുള്ള ശുഗലൊക്കെ നിർത്തിവെക്കുകയും റമദാൻ മാസത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ മാസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിന്, റമദാനിന്റെ തൊട്ടു മുമ്പുള്ള മാസത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട്. സാധാരണ ഒരു മാസത്തെ പോലെ അല്ല പ്രവാചകൻ ഷഅബാനിനെ കണ്ടത്, മറിച്ച് റമദാൻ മാസത്തിനുള്ള തയ്യാറെടുപ്പായിക്കൊണ്ട് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മാസത്തിൽ ഷഅബാൻ മാസം അതിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറുക, നന്മകൾ ചെയ്യുക, നോമ്പുകൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് അധികരിപ്പിക്കുക. അങ്ങനെ റമദാൻ മാസം എത്തുമ്പോഴേക്ക് നല്ല ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിക്കണം. അങ്ങനെ നല്ല വ്യക്തിയായി റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് റമദാൻ മാസത്തിലെ ദിനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഷഅബാനിൽ നമ്മൾ തയ്യാറാവണം എന്ന് പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ പടി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കേദിച്ചു മടങ്ങുക. ഇത്രയും കാലം ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ നിന്ന്, ഇത്രയും കാലം ഖേദിച്ചുകൊണ്ട് മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഖേദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക. ഇതാണ് ഷഅബാനിന്റെ തുടക്കത്തിൽ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തൗബ ചെയ്ത് നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി നൽകുന്നതാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗഹ, ജനങ്ങളെ, തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ മാംസപിണ്ഡമെങ്ങാനും നന്നായാൽ അവന്റെ ശരീരം മൊത്തത്തിൽ നന്നാകും, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അതെങ്ങാനും മോശമായാൽ, ആ മാംസപിണ്ഡമെങ്ങാനും മോശമായാൽ അവൻ ഏത് പ്രവർത്തനം ചെയ്താലും അവൻ മോശപ്പെട്ടവനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവരും തൗബയുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക, തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇത്രയും മാസം നമ്മൾ ജീവിച്ചു, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നമ്മൾ ജീവിച്ചു, ഈ വർഷങ്ങളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് ഖേദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. മനുഷ്യരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈമാനിന്റെ ബലഹീനത കാരണത്താൽ തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവരുടെ തെറ്റന്വേഷിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക. പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഈ വാക്ക്, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്, ഞാൻ എത്രത്തോളം തെറ്റ് ചെയ്യാറുണ്ട്, ഞാൻ എത്രത്തോളം തെറ്റ് ചെയ്യാറുണ്ട്, എന്റെ പെരുമാറ്റത്തിൽ എത്ര തെറ്റുകൾ വരുന്നുണ്ട്, എന്റെ സ്വഭാവത്തിൽ, എന്റെ സംസാരത്തിൽ, എന്റെ കച്ചവടത്തിൽ, എന്റെ മാതാപിതാക്കളുമായിട്ടുള്ള സംസാരത്തിൽ, എന്റെ വിശ്വാസത്തിൽ എത്ര എത്ര തെറ്റുകൾ വരുന്നുണ്ട്. മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൽ ഖത്തായീന തവ്വാബൂൻ, എന്നാൽ ആ തെറ്റുകൾ സംഭവിക്കുന്നവരിൽ നിന്ന് ഏറ്റവും നല്ലവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തൗബ വലിയ ഇബാദത്താണ്. നമ്മളിവിടെ ജുമാ നിസ്കാരത്തിന് വേണ്ടി കൂടിയതുപോലെ, ഇനി അസർ നിസ്കരിക്കുന്നതുപോലെ, മഗ്രിബ് നിസ്കരിക്കുന്നതുപോലെ, ഇൻഷാ അല്ലാഹ് അതുപോലെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വലിയൊരു ഇബാദത്താണ് തൗബ എന്നുള്ളത്. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കരുതുന്നത് തൗബ എന്ന് പറഞ്ഞാൽ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെയൊന്നുമല്ല, തൗബ എന്ന് പറഞ്ഞാൽ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക. തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി അവർ തൗബ ചെയ്യുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്ത'അ ഖതീഅത്തൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത് സൗദാ. സഹോദരങ്ങളെ, ശരിക്കും ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു അടിമ, ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറുത്ത പുള്ളി വെക്കുന്നതാണ്. തെറ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുക. ഓരോരുത്തരും അവരുടെ മാതാപിതാക്കളോടുള്ള സംസാരം എങ്ങനെയാണ് നോക്കുക. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മോശമായ കാര്യങ്ങൾ കാണുന്നവരാണെങ്കിൽ, മോശമായത് കേൾക്കുന്നവരാണെങ്കിൽ, അല്ലാഹു നിഷിദ്ധമാക്കിയ മ്യൂസിക്കുകൾ കേൾക്കുന്നവരാണെങ്കിൽ, ഇതൊക്കെയാണ് തെറ്റ് എന്ന് പറയുന്നത്. ഈ തെറ്റുകൾ ഒരു വ്യക്തി ചെയ്യുമ്പോൾ നുകിതത് ഫീ ഖൽബിഹി നുക്തത് സൗദാ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കറുത്ത പുള്ളി വെക്കുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെങ്ങാനും അവൻ ചെയ്തിരിക്കുന്ന പാപത്തിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ, അവന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കും. ഇനി അഥവാ അവൻ തൗബ ചെയ്യാതെ ചെയ്തിരിക്കുന്ന തെറ്റിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്താതിരുന്നാൽ, വീണ്ടും ഒരു തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു കറുത്ത പുള്ളി വെക്കും. കച്ചവടത്തിൽ സഹോദരനെ പറ്റിച്ചാൽ കറുത്ത പുള്ളി അല്ലാഹു വെക്കും. മാതാവിനോട് മോശമായി പെരുമാറിയാൽ കറുത്ത പുള്ളി വെക്കും. സഹോദരങ്ങളോട് മോശമായിട്ട് പെരുമാറിയാൽ കറുത്ത പുള്ളി വെക്കും. മ്യൂസിക് കേട്ടാൽ കറുത്ത പുള്ളി വെക്കും. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ, ഇങ്ങനെ ഓരോരോ തെറ്റുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ കറുത്ത പുള്ളി വെക്കും. തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയാൽ അതൊക്കെ അല്ലാഹു ശുദ്ധീകരിക്കും. തൗബ ചെയ്യാതെ വീണ്ടും തെറ്റുകളിലായി ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുകയാണെങ്കിൽ, സഹോദര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ തഅലു വ ഖൽബ, കറുത്ത പുള്ളികളായി അവന്റെ ഹൃദയം നിറഞ്ഞിരിക്കും. എന്നിട്ട് എന്താണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലെ വചനം ഓതി, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില ആൾക്കാരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ സീൽ വെച്ചിരിക്കുകയാണ്. സീൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഹസൻ അൽ ബസരി റഹിമഹുല്ല പറഞ്ഞതുപോലെ, ഹുവ ദംബു ഫൗഖ ദംബ് ഹത്താ യമൂത അൽ ഖൽബ്. ഒരു തെറ്റ് അതിനു പുറമെ മറ്റൊരു തെറ്റ്, ഇങ്ങനെ തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ അധികരിക്കുന്ന കാരണത്താൽ അവന്റെ ഹൃദയം മരിക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ മരിച്ച ഹൃദയവുമായി ഇന്ന് എത്ര ആൾക്കാരാണ്? എത്രയോ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരാണ്. തെറ്റുകൾ അധികരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഹൃദയത്തിൽ സീൽ വെക്കുന്നതാണ്. അത്തരത്തിലുള്ള ഹൃദയങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാലും ഹദീസുകൾ കേട്ടാലും സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ഓരോരുത്തരും സ്വയം നഫ്സിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കുക. എത്ര മാസമായി ഞാൻ ഖുതുബ കേൾക്കുന്നു, എത്ര മാസമായി വഅദ് നസീഹത്തുകൾ കേൾക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി, എനിക്ക് എന്ത് മാറ്റമുണ്ടാക്കാൻ സാധിച്ചു? അഥവാ മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിലും ഇത്തരത്തിലുള്ള സീലുകൾ വെച്ചിട്ടുണ്ടാകും. ഇതൊന്നും നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റുകൾ മനുഷ്യരിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകും. അങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖത്തായീന തവ്വാബൂൻ. മനുഷ്യരിൽ ഏറ്റവും നല്ലവർ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങുന്നവരാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. തീർച്ചയായും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. മറ്റൊരിടത്ത് സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞു, അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത ഇബാദി. അടിമകൾ, തെറ്റുകൾ ചെയ്യുന്നവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അമ്പിയാക്കളും മലായിക്കത്തുകളും ഒഴികെ ബാക്കി എല്ലാവരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും. ഇത്തരത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ കേദിച്ചു മടങ്ങുക. അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവരോട് പറയുക, റബ്ബേ, ഈമാനിന്റെ ബലഹീനത കാരണം തെറ്റുകൾ സംഭവിച്ചു പോയി, ഇന്ന ഇന്ന തെറ്റുകൾ എന്നിൽ നിന്ന് സംഭവിച്ചു പോയി, എനിക്ക് നീ അത് മാപ്പാക്കി തരണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, ഇന്നഹു കാന തവ്വാബ. അള്ളാഹു സുബ്ഹാനഹു വതആല തവ്വാബാണ്. എന്താണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ അർത്ഥം? അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അവൻ തവ്വാബാണ്. എന്താണ് തവ്വാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുന്നവനാണ്. ഒരു അടിമ അവനിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ, അവന്റെ തെറ്റുകൾ മാപ്പാക്കാൻ വേണ്ടി പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഓരോരുത്തരോടും, തൂബു ഇലല്ലാഹി തൗബത നസൂഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായ തൗബ ചെയ്ത് മടങ്ങുക. നസൂഹായ തൗബ ചെയ്ത് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. എന്താണ് നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ, ഉമർ ബിൻ അൽ ഖത്താബും ഉബൈ ബിൻ കഅബും റളിയല്ലാഹു അൻഹുമ അവർ വിശദീകരിക്കുന്നു, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ, അയ്യ തൂബ തുമ്മ ലാ യഊദു ഇലദ്ദംബ് കമാ ലാ യഊദു ലബനു ഇലല്ലറ. ഒരു പശുവിന്റെ അകിടിൽ നിന്ന് പാല് കറന്നെടുത്താൽ അത് പിന്നെയും അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതുപോലെ, ഒരു തെറ്റിൽ നിന്ന് നീ തൗബ ചെയ്താൽ അതിലേക്ക് ഒരിക്കലും ഞാൻ മടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടുകൂടി തൗബ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചത് എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. റമദാൻ മാസം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകളും കഴുകിക്കളഞ്ഞ് ഷഅബാൻ മാസം മുതൽ തന്നെ നമ്മൾ തയ്യാറാവുക അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാകാൻ. നമ്മുടെ തെറ്റുകളൊക്കെ ഒഴിവാക്കി, നമ്മുടെ പാപങ്ങളൊക്കെ ഒഴിവാക്കി, ജീവിതം ഏറ്റവും നല്ല മുസ്ലിമായി നമ്മൾ ജീവിച്ച് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമയായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഏത് പാപങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണെങ്കിലും, ഒരുപക്ഷെ ചില സഹോദരങ്ങൾ ചിന്തിക്കും, ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് എത്ര വലിയ വലിയ പാപങ്ങൾ ചെയ്തു, അള്ളാഹു എനിക്ക് മാപ്പാക്കി നൽകുമോ? അള്ളാഹു എല്ലാ പാപങ്ങളും മാപ്പാക്കുന്നവനാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിലൊരു വചനം കാണാം, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന. ചില ആൾക്കാരോട് അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ആരോടാണ് പറയുന്നത്? അല്ലാഹുവിന്റെ പുത്രനുണ്ടെന്ന് പറയുന്നവരെ സംബന്ധിച്ച്. ക്രൈസ്തവരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുത്രനുണ്ടെന്ന് പറഞ്ഞ് ഈസാ നബിയെ പുത്രനാക്കുന്നവർ അല്ലെങ്കിൽ ഈസാ നബിയെ റബ്ബാക്കുന്നവർ പലതരത്തിലുള്ള വീക്ഷണങ്ങളും ക്രൈസ്തവ സമുദായത്തിലുണ്ട്. അവരോട് അള്ളാഹു പറയുന്നു, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ ഏത് വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും സഹോദര നമ്മുടെ തൗബയും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ഫീ മൻ കാന ഖബ്ലകും റജുൽ ഖതല 99 നഫ്സാ, നിങ്ങളുടെ മുമ്പ് ജീവിച്ചിരുന്നവരിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം 99 ആൾക്കാരെ വധിച്ചു കളഞ്ഞു. സ്വാഭാവികമായും അന്യായമായ ആൾക്കാരെ വധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ള തെറ്റുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വ്യക്തി 99 ആൾക്കാരെ വധിച്ചു. അയാൾക്ക് അതിനോടൊക്കെ മടുപ്പ് തോന്നി, ഈ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമല്ല എന്ന് തോന്നി. അദ്ദേഹം നാട്ടുകാരോട് ചോദിച്ചു, എനിക്ക് നന്നാവണം, ആരുടെ അരികിലേക്കാണ് ഞാൻ പോകേണ്ടത്? നാട്ടുകാർ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് അരികിലേക്ക് താങ്കൾ പോയിക്കൊണ്ട് ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇത്രയും വലിയ പാതകം ചെയ്തു, എനിക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജനങ്ങളുടെ വാക്കും കേട്ട് ഈ വ്യക്തി ആബിദായ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, ഞാൻ 99 ആൾക്കാരെ വധിച്ചിട്ടുണ്ട്, ധാരാളം ജീവിതത്തിൽ തെറ്റുകൾ ഞാൻ ചെയ്തു, എനിക്ക് തൗബയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആബിദായ വ്യക്തി പറഞ്ഞു, 99 ആൾക്കാരെ വധിക്കുവാനോ, ഇത്ര വലിയ പാപം ചെയ്ത നിനക്ക് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകുക? ഈ ഒരു ആബിദിന്റെ മറുപടി, ഈ ഒരു ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയുടെ മറുപടി തൃപ്തിയാകാതെ ഈ പാതകം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ മോശപ്പെട്ട വ്യക്തി അയാളെയും വധിച്ചു കളഞ്ഞു, 100 ആൾക്കാരെ വധിച്ചു. വീണ്ടും അയാൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മനസ്സിന് പ്രയാസമുണ്ടായി, നന്നാവണം, അള്ളാഹുമായിട്ട് അടുക്കണം. അങ്ങനെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആലിമിന്റെ അരികിലേക്ക് അയച്ചു, ഒരു പണ്ഡിതന്റെ അരികിലേക്ക് അയച്ചു. ആ പണ്ഡിതന്റെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, മൈ യഹൂലു ബൈനക വബൈന അല്ലാ, അല്ലാഹുവും അവന്റെ അടിമയും തമ്മിൽ അടുക്കുന്നതിനെ തടയാൻ ആർക്കാണ് സാധിക്കുക? ഏത് വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിലേക്ക് അവന്റെ അടിമ കരങ്ങൾ ഉയർത്തിയാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമെന്ന ആ ഒരു അറിവ് അദ്ദേഹം പറഞ്ഞുകൊടുത്തു. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജീവിതം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു. നമ്മൾ ചിന്തിക്കുക, എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഇനിയും നന്നാവാൻ സമയമുണ്ട്. പക്ഷെ നമ്മൾ നന്നാവണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. സ്വയം നഫ്സിനോട് ചോദിച്ചു നോക്കണം, എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പോൾ ഞാൻ മരിച്ചാൽ, അള്ളാഹു എന്നെ വിളിച്ചാൽ, എന്റെ ആയുസ് തീർന്നു പോയാൽ എന്റെ അവസ്ഥ എന്താണ്? എന്റെ ഈ പാപങ്ങളൊക്കെയായി ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് ഖേദിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങുക. അബൂ തൊവീൽ ഷതബ് അൽ മംദൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ധാരാളം തെറ്റുകൾ. മാ തറക ഹാജതൻ വലാ ദാജതൻ ഇല്ലാ അദാഹ, ഏത് വലിയ പാപങ്ങളുണ്ടോ ചെറിയ പാപങ്ങളുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. ഫഹല്ലി മിൻ തൗബ, എന്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമോ? അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രായം ചെന്ന, ജീവിതത്തിൽ ധാരാളം തെറ്റുകളാൽ നിറഞ്ഞ ആ വ്യക്തിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, താങ്കൾ മുസ്ലിമല്ലേ, താങ്കൾ നന്മ ചെയ്യുന്ന വ്യക്തിയല്ലേ? അദ്ദേഹം പറഞ്ഞു, അതേ പ്രവാചകരെ, ഞാൻ മുസ്ലിമാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, റസൂലിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തൗബ ചെയ്താൽ അല്ലാഹു നിന്റെ തെറ്റുകളൊക്കെ മാപ്പാക്കി നൽകാൻ തയ്യാറാണ്. നീ തൗബ ചെയ്താൽ നിന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകും. ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തിരിക്കുന്ന അഴിഞ്ഞാടിയ ഈ വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വഗദറാതി വഫജറാതി, പ്രവാചകരെ, ജീവിതത്തിൽ എന്റെ തെറ്റുകൾ എന്ന് പറയുന്നത് നിസാര തെറ്റുകളല്ല, വലിയ വലിയ പാപങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അത് അല്ലാഹു മാപ്പാക്കി നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഗദറാതുക വഫജറാതുക, നീ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പാക്കി നൽകുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ സാല യുകബ്ബർ ഹത്താ യതവാറ, അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് തിരിച്ചുപോയി. അതേ സഹോദരങ്ങളെ, ഏത് പാപം നമ്മൾ ചെയ്തവരാണെങ്കിലും അല്ലാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. അവനിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. പക്ഷേ ചില നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സംസാരത്തിനിടയിൽ സൂചിപ്പിച്ചെങ്കിലും അതൊന്ന് വ്യക്തമായിട്ട് ഓരോന്നായിട്ട് പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൗബ ചെയ്യാൻ ഒന്നാമത്തേത് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം നമ്മൾ തൗബ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. അതല്ലാതെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനല്ല, ആൾക്കാരെന്നെ സംബന്ധിച്ച് നല്ലത് പറയാനല്ല, മറിച്ച് എന്റെ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് കേതിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. രണ്ടാമത്തെ നിബന്ധന എന്താണ്? അന്നദം, ചെയ്തു പോയ തെറ്റുകളിൽ മനസ്സിൽ ഖേദമുണ്ടാവുക. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുക, ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്, എന്റെ ഫജർ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ ഉമ്മയോടുള്ള എന്റെ പെരുമാറ്റം എങ്ങനെ, എന്റെ മാതാപിതാക്കളോടുള്ള സംസാരം എങ്ങനെ, എന്റെ അരികിലേക്ക് വരുന്ന കച്ചവടക്കാരോട് ഞാൻ എങ്ങനെയാണ് വർത്തിക്കുന്നത്, എന്റെ ഓരോരോ ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഓരോരോ സഹോദരങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. അതിനുശേഷം ചെയ്തു പോയ തെറ്റുകളിൽ ഖേദം വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ കാണാം, അന്നദമു തൗബഹ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പോയ തെറ്റുകളിൽ അയാൾക്ക് ഖേദം തോന്നുന്നുണ്ട് എങ്കിൽ അത് തൗബയുടെ ഒരു അടയാളമാണ്, അത് തൗബയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബയുടെ രണ്ടാമത്തെ ഷർത്ത്, ചെയ്തു പോയ തെറ്റുകളിൽ മനസ്സിൽ ഖേദമുണ്ടാവുക. മൂന്നാമത്തെ ഷർത്ത് എന്താണ്? അൽ ഇഖ്ലാഉ അനി ദംബ്, ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ ഏത് പാപത്തിൽ നിന്നാണോ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത്, ആ പാപം പൂർണ്ണമായിട്ട് ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുക. ആ പാപം ജീവിതത്തിൽ പൂർണ്ണമായി ഒഴിവാക്കുക. സകാത്ത് നൽകാത്തൊരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ സകാത്തുകളൊക്കെ കൊടുത്തു വീട്ടിയതിനു ശേഷം അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. ഏതൊരു പാപത്തിൽ നിന്നാണ് തൗബ ചെയ്യുന്നത്, ആ പാപം ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. ശിർക്കുകൾ ചെയ്യുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക, ബിദഅത്തുകൾ ചെയ്യുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. അതിനുശേഷം അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. അതുപോലെ തന്നെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. സഹോദരങ്ങളെ, ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ നെരിയാണിക്ക് താഴെ ഉള്ള വസ്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം പ്രാധാന്യം നൽകിയതിനാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ, അദ്ദേഹത്തിന് കുത്തേറ്റ് അവസാന സമയം മരണക്കിടക്കയിൽ അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിന് അരികിൽ വന്ന വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്, അത് ഉയർത്താൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്മുറക്കാരായ മുസ്ലിമീങ്ങൾ അതിൽ ഇജ്ജത്ത് കണ്ടെത്തേണ്ടതുണ്ട്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഏത് തെറ്റുകളാണോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത്, ആ തെറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കിയതിനു ശേഷം അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. നമ്മുടെ അരികിൽ അന്യന്റെ സമ്പത്തുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹക്ക് നമ്മുടെ അരികിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് തിരിച്ചു നൽകുക. അന്യായമായി ആരുടെയെങ്കിലും സമ്പത്ത് നമ്മുടെ കൈവശം നമ്മളാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും മോശമായി അവരെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ആ സഹോദരങ്ങളുടെ അരികിൽ പോയിക്കൊണ്ട് മാപ്പാക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുക. കുടുംബബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് പോയിക്കൊണ്ട് അത് മാപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലിമത്തുൻ ലി അഖീഹി മിൻ ഇർദി ഔ ഷൈഇൻ, ആരെങ്കിലും തന്റെ സഹോദരനോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അഭിമാനത്തിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും കാര്യത്തിൽ, സമ്പത്തിലാവട്ടെ ഏത് കാര്യത്തിലുമാവട്ടെ, ഫല്യതഹല്ലൽഹു മിൻഹു ലിയൗം, ഇന്ന് അവനോട് പോയിട്ട് മാപ്പ് അവൻ അപേക്ഷിച്ചുകൊള്ളുക. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, കുടുംബബന്ധം വിച്ഛേദിച്ചവരുണ്ടെങ്കിൽ, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സംബന്ധിച്ച് ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹം ഏൽപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ആ സഹോദരങ്ങളോട് പറയുക, എന്റെ അരികിൽ നിന്ന് ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, താങ്കൾ എനിക്ക് മാപ്പാക്കി നൽകണം, താങ്കൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹം, ഇന്നൊരു വ്യക്തിയുടെ സമ്പത്ത് നീ അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദര, നിനക്ക് ഇന്ന് ആ പൈസ തിരിച്ചു കൊടുത്താൽ നിന്റെ ബാധ്യത തീർന്നു. നേരെ മറിച്ച് ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യം നിനക്ക് വന്നാൽ, ആഖിറത്തിൽ നീ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഈ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പകരമായി നൽകുന്നതാണ്. ആഖിറത്തിൽ നിനക്കുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് നൽകും. അങ്ങനെ നിന്റെ സൽക്കർമ്മങ്ങൾ കഴിഞ്ഞാൽ നരകത്തിന്റെ തീയിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്സാരമായ ഒരു കാര്യമല്ല, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും എല്ലാവരും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഇന്നൊന്ന് ഇരുന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്. ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കുക. ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന ശേഷം അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും യജിദു ലല്ലതഹു ബിഫലാ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദീർഘയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു, അദ്ദേഹത്തിന്റെ അരികിൽ ഒരൊട്ടകമുണ്ട്. ഒരൊട്ടകവുമായി അദ്ദേഹം യാത്ര പുറപ്പെട്ടു. അദ്ദേഹത്തിന് യാത്രയിൽ കുടിക്കാനുള്ള വെള്ളം, യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം, അതൊക്കെ ഒട്ടകത്തിന്റെ മുകളിൽ കെട്ടിക്കൊണ്ടാണ് ഈ വ്യക്തി യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആ വ്യക്തി മരുഭൂമിയിലെത്തി. മരുഭൂമിയിൽ അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണാനില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, ഒരു മരുഭൂമിയിൽ ഒറ്റക്കകപ്പെട്ടു. അയാൾക്ക് വെള്ളമില്ല, അയാൾക്ക് ഭക്ഷണമില്ല, അയാൾക്ക് പ്രയാസമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ മരണമല്ലാതെ മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ പ്രയാസത്തോടുകൂടി ഒരു മരത്തിന്റെ തണലിൽ ആ വ്യക്തി വിശ്രമിക്കാനിരുന്നു. അങ്ങനെ ആ വ്യക്തി ഉറങ്ങിപ്പോയി. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് ആ ഒട്ടകം നിൽക്കുന്നു. ഈ സമയത്ത് ആ വ്യക്തിക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ അതിനേക്കാളും സന്തോഷമാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ എത്ര ആൾക്കാർ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, തൗബ ചെയ്തുകൊണ്ട് എന്റെ റബ്ബിനെ സന്തോഷിപ്പിക്കണമെന്ന്. പലരും ജീവിതത്തിൽ പറയാറെന്താ, എന്റെ മക്കളെ സന്തോഷിപ്പിക്കണം, അതുപോലെ തന്നെ എന്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കണം, എന്റെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ സന്തോഷിപ്പിക്കണം, കൂട്ടുകാരെ സന്തോഷിപ്പിക്കണം, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ഒരു അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും സഹോദരങ്ങളെ, നമുക്കൊരു ചെലവുമില്ലാതെ എന്നിട്ടും എത്ര ആൾക്കാർ അള്ളാഹുവിലേക്ക് അത്തരത്തിൽ ഖേദിച്ചു മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, ഇന്ന് തന്നെ തൗബ ചെയ്ത് മടങ്ങുക. ഇന്ന് തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ നിങ്ങൾ മടങ്ങാൻ വേണ്ടി തയ്യാറായാൽ മൂന്ന് വാഗ്ദാനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നാമത്തെ വാഗ്ദാനം, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിജയം നൽകുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, സൂറത്തുൻ നൂർ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. തൗബ ചെയ്താൽ, നമ്മുടെ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം നൽകുമെന്ന് സൂറത്തു നൂറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇതാണ് ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമത്തെ വാഗ്ദാനം, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ജീവിതം നമുക്ക് നൽകും. സൂറത്തുൽ ഹൂദിലെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഅനിസ്തഗ്ഫിറു റബ്ബകും, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, പാപമോചനം ചോദിക്കുക, ثم توبوا إليه, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക, യുമത്തിഉകും മതാഅൻ ഹസന, ഏറ്റവും നല്ല ചരക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇമാം ബഗവി റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഐ യുഅയ്യിശുകും ഐഷൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ, തെറ്റുകളിൽ നിന്ന് ജീവിതത്തെ കഴുകി നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏറ്റവും സമൃദ്ധമായ ജീവിതം നൽകുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു നൽകുന്ന മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സൂറത്തു തഹ്രീം. നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പ്രവേശിപ്പിക്കും. നിങ്ങളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി നൽകുകയും ചെയ്യും. നമ്മളിൽ നിന്ന് എത്ര മിനിറ്റാണ് സഹോദരങ്ങളെ തൗബയ്ക്ക് വേണ്ടത്? 5 മിനിറ്റോ 10 മിനിറ്റോ? അങ്ങനെ ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വാഗ്ദാനം ചെയ്യുന്നത് ഇഹപര ലോകത്തിലുള്ള വിജയം, അതുപോലെ തന്നെ സ്വർഗം, അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിത ആയുസ് മൊത്തത്തിൽ പണിയെടുക്കുന്നതും പരിശ്രമിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മാർഗങ്ങൾ പിൻപറ്റുന്നവർ ഇന്ന് വളരെ കുറവ് എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും തൗബ ചെയ്യുക. ഈ മാസത്തിൽ നമ്മൾ തൗബ ചെയ്യുക, തെറ്റുകളൊക്കെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വർജിക്കുക. ചില ആൾക്കാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ഖുതുബകൾ കേൾക്കും, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത്തരക്കാരോട് പറയാനുള്ളത്, ഖുതുബ കഴിഞ്ഞു പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ടാകുമെന്ന് പേടി നമ്മൾ പേടിക്കേണ്ടതും. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അവനിലേക്ക് കാര്യങ്ങൾ പറയുക, സത്യസന്ധമായ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉമ്മ തന്റെ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ നമ്മോട് കാരുണ്യമുള്ളവനാണെന്ന വസ്തുത മനസ്സിലാക്കി അവനിലേക്ക് കരങ്ങൾ നീട്ടുക. ഏത് തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും ഏത് കുറ്റങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അതൊക്കെ കഴുകി ഒഴിവാക്കി ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവുക. നേരത്തെ സംസാരത്തിനിടയിൽ ഒഴിവാക്കി പോയൊരു കാര്യമാണ് സഹോദരങ്ങൾക്കിടയിൽ ബന്ധം ഒഴിവാക്കിയവർ. ഇന്ന് ചില ആൾക്കാർ എങ്ങനെ കാണാൻ സാധിക്കും? സഹോദരങ്ങൾക്കിടയിൽ പരസ്പരം ബന്ധം വിച്ഛേദിച്ചവർ, അതിൽ ചില ആൾക്കാരെ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബന്ധം വിച്ഛേദിക്കുന്നവർ, സഹോദരങ്ങളെ, ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. നമ്മൾ ചിന്തിക്കുക, ദീനിന്റെ പേരിൽ നമ്മൾ ബന്ധം ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചെന്ന കാരണങ്ങളോടുകൂടി മാത്രമായിരിക്കണം. അതല്ലാതെ ഓരോ ആൾക്കാർക്ക് തോന്നുന്ന ദീനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ആൾക്കാർ തോന്നുന്നത് പറഞ്ഞ് അതിന്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ചവരൊക്കെ ഇന്ന് ധാരാളമായി നമ്മുടെ നാടുകളിൽ കാണുകയാണ്. നമ്മൾ ചിന്തിക്കുക, റമദാൻ മാസമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാക്കുക. നമ്മുടെ സഹോദരനിൽ ഒരു തെറ്റുണ്ട്, ആ തെറ്റാ സഹോദരനിൽ ഉണ്ടായാൽ ഇസ്ലാം അനുവദിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവനെ ഒഴിവാക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതല്ലാതെ നമ്മുടെ ചില തോന്നലനുസരിച്ച് സഹോദരങ്ങളോട് ബന്ധം വിച്ഛേദിക്കുന്നവർ, അതുപോലെ തന്നെ സ്വന്തം ജ്യേഷ്ഠന്മാരോട് ബന്ധം വിച്ഛേദിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്ന് അധികരിച്ചു വരികയാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ആരോടും വെറുപ്പോ വാശിയോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് ഉദ്ദേശം. കഴിഞ്ഞ ഖുതുബയില്ലാൻ പറഞ്ഞതുപോലെ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല, അതിന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു അവധി നമ്മെ കാത്തിരിക്കുന്നു, ആ അവധി എത്തിയാൽ നമ്മൾ മരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം നയിക്കുക, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും ഏറ്റവും നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് വകഫ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി ഫഇന്നി അതൂബു ഇലൈഹി ഫിൽയൗമി 100 മറ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. നേരത്തെ നമ്മൾ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ച് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അള്ളാഹുവിനോട് പാപങ്ങൾ മാപ്പാക്കി തരാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ തൗബ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന ഹദീസുകളായിരിക്കും. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എത്രമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരു ദിവസം 100 തവണ ചുരുങ്ങിയത് ഇസ്തിഗ്ഫാർ നടത്തുന്ന എത്ര ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പരിചയപ്പെടുത്തി തന്നതുപോലെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി നൽകിയിട്ടുണ്ട്. മുൻകഴിഞ്ഞ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു മാപ്പാക്കി നൽകിയിട്ടും ആ പ്രവാചകൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ എത്ര തവണ ഇസ്തിഗ്ഫാർ നടത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത ചരിത്രം വായിച്ചാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അവന് ഇസ്തിഗ്ഫാർ നടത്താനും വലിയൊരു സമയം മാറ്റിവെക്കാറുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായി നിസ്കരിക്കുന്ന കാരണത്താൽ ഹദീസിൽ വന്നതുപോലെ തഫത്തറത് ഖദമാ, പ്രവാചകന്റെ രണ്ട് കാലുകൾക്കും നീര് ബാധിച്ചു, നീര് കയറാൻ വേണ്ടി തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് പ്രവാചകർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ അള്ളാഹു താങ്കൾക്ക് മാപ്പാക്കി നൽകിയതല്ലേ, താങ്കൾക്ക് കുറച്ചു നേരം ഒന്ന് ഉറങ്ങിക്കൂടെ പ്രവാചകരെ, എന്തിനാണ് കാലിന് ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് താങ്കൾ നിസ്കരിക്കുന്നത്? മഹദി ആയിഷ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ആയിഷ, അള്ളാഹു എനിക്ക് മാപ്പാക്കി നൽകിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കുണ്ട്, എന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു ഒഴിവാക്കി, എന്നിരുന്നാലും എനിക്ക് ഇത്രയും അധികം കരുണ ചെയ്ത എന്റെ റബ്ബിനോട് എനിക്ക് നല്ലൊരു അടിമയാവണ്ടേ, ആയിഷ എനിക്ക് നല്ലൊരു അടിമയാവണ്ടേ? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിൽ ചോദിക്കുക, നല്ല അടിമയാണോ ഞാനും നിങ്ങളും, നല്ല അടിമയാണോ ഞാനും നിങ്ങളും അള്ളാഹു നൽകുന്ന എല്ലാ സുഖാനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് തെറ്റുകൾ ജീവിതത്തിൽ ധാരാളം ചെയ്ത് ജീവിക്കുന്നവരല്ലേ ഇന്ന് അധിക ആൾക്കാരും? നമ്മൾ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുക, എനിക്കും നിങ്ങൾക്കും നല്ല അടിമയാവണമെങ്കിൽ അതിന്റെ ആദ്യത്തെ പടിയാണ് നേരത്തെ പറഞ്ഞ തൗബ, നമ്മുടെ തെറ്റുകളൊക്കെ കഴുകിക്കളഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ ആരംഭിക്കുക. ഇന്ന് തന്നെ, നാളെ ആവട്ടെ, അല്ലെങ്കിൽ റമദാൻ 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, അതിനൊന്നും നിൽക്കരുത്. വീട്ടിലേക്ക് പോയതിനു ശേഷം അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവേ ധാരാളം തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് നീ മാപ്പാക്കി തരണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇവിടുന്ന് മസ്ജിദിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴേക്കെ അസ്തഗ്ഫിറുല്ലാഹ് പറയുക, അസ്തഗ്ഫിറുല്ലാഹ് പറയുക. അള്ളാഹു എന്റെ പാപങ്ങൾ നീ മാപ്പാക്കി നൽകണം, എന്റെ പാപങ്ങൾ നീ മാപ്പാക്കി നൽകണം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, നിസ്സാരമായ ഒരു കാര്യമല്ല. ധാരാളം ഇസ്തിഗ്ഫാറിന്റെ സിയഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊറ്റൊന്ന് മാത്രം പറയാം, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതെന്നതിന്റെ രൂപം. ഇസ്തിഗ്ഫാർ ഏത് രൂപത്തിലും പറയാം. ഒരു വ്യക്തിക്ക് മലയാള ഭാഷയിൽ വേണമെങ്കിൽ അള്ളാഹു എന്നിനേക്ക് മാപ്പാക്കി തരണം എന്ന് പറയാം. പക്ഷേ ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും നല്ല ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന ഏതാണ്? അൻ തഖൂൽ, നീ പറയണം, اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي الانجل وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت امام بخاري ഉദ്ധരിക്കുന്ന ഹദീസാ. എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ഈ ഒരു ദിക്ര പഠിക്കണം. ചില ആൾക്കാർ കരുതും വലിയ ദിക്ര അല്ലേ, പക്ഷേ അതിന് വലിയ പ്രതിഫലമുണ്ട്. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ, അൻ തഖൂൽ, നീ ഇങ്ങനെ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുമ്മ അൻത റബ്ബി, അള്ളാഹുവേ നീയാണ് എന്റെ റബ്ബ്, എനിക്ക് വേണ്ട ഭക്ഷണം നൽകുന്നവൻ നീയാണ്, എനിക്ക് വേണ്ട വെള്ളം നൽകുന്നവൻ നീയാണ്, എനിക്കുള്ള ആയുസ് നൽകിയത് നീയാണ്, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു മിനിറ്റ് സാധിക്കണമെങ്കിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല, മറ്റൊരാളിലേക്കും എന്റെ പാപങ്ങൾ മാപ്പാക്കാൻ ഞാൻ ചോദിക്കുകയില്ല, ഒരു വലിയനോടുമില്ല, ഒരു നബീനോടുമില്ല, ഒരു സ്വാലിഹനോടുമില്ല, നിന്നോട് മാത്രം. ലാ ഇലാഹ ഇല്ലാ അൻ ഖലഖതനി, അല്ലാഹുവേ നീയാണ് എന്നെ പടച്ചിരിക്കുന്നത്, വ അന അബ്ദുക വ അന അലാ അഹദിക വ അഹദിക മസ്തതഅത, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ അടിമയാണ്, നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. اعوذ بك من شر ما صنعت, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എന്റെ ബലഹീനത കാരണം ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ആ തെറ്റുകൾ നീ എനിക്ക് മാപ്പാക്കി നൽകണം, ആ തെറ്റുകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അബൂഉ ലക ബിനിഅമതിക അലൈ വ അബൂഉ ബിദംബി, അല്ലാഹുവേ ഞാൻ എത്ര പാപങ്ങൾ ചെയ്താലും എന്റെ ജീവിതത്തിൽ നിന്നെ ധിക്കരിച്ച് നടന്നാലും നീ എനിക്ക് നിന്റെ നിഅമത്ത് ധാരാളം നൽകി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങൾ, ഈ ഒരു ദിക്റിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. സുബ്ഹ് നിസ്കരിക്കാതെ ഉറങ്ങിയാലും അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകുന്നുണ്ട്, ദുഹർ നിസ്കരിക്കാതെ ദുനിയാവിന്റെ ശുഗലുകളിൽ നടന്നാലും അല്ലാഹു നമുക്ക് റഹ്മത്ത് നൽകുന്നുണ്ട്. ഇത്രയും അധികം റഹ്മത്ത് ചെയ്യുന്ന റബ്ബ്, ഇത്രയും അധികം റഹ്മത്ത് ചെയ്യുന്ന റബ്ബ്. പക്ഷേ അല്ലാഹു മനുഷ്യനെ പറ്റി പറഞ്ഞതുപോലെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, അടിമ നന്ദി കെട്ടവനാണ്, മനുഷ്യൻ നന്ദി കെട്ടവനാണ് അല്ലാഹുവിനോട്. അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ അല്ലാഹുവിന്റെ ഔദാര്യങ്ങൾ പറ്റി ജീവിക്കുന്നവനാണ് അടിമ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ദുഷിച്ച വിശേഷണം നമുക്കുണ്ടാവാൻ പാടില്ല. അബൂഉ ലക ബിനിഅമതിക അലൈ, അല്ലാഹുവേ നീ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വ അബൂഉ ബിദംബി, അല്ലാഹുവേ ഞാൻ ധാരാളം പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ പാപങ്ങൾ അറിയാം. തെറ്റുകൾ ചെയ്യുന്നവർ ധാരാളമാണ്, അവർക്ക് അവരുടെ പാപങ്ങൾ അറിയാം. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയുക, ഫഗ്ഫിർലി, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഈമാനിന്റെ ബലഹീനത കാരണം സംഭവിച്ചിരിക്കുന്ന ഈ തെറ്റുകൾ നീ മാപ്പാക്കി തരണം. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ മാപ്പാക്കാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും അല്ലാഹുവേ സാധിക്കുകയില്ല. ഈ ഒരു ദിക്റിന്റെ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും രാവിലെ ഈ ദിക്ർ ഒരു തവണ പറഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിന് അവകാശിയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി വൈകുന്നേരം ആ ദിക്ർ പറഞ്ഞാൽ പ്രഭാതത്തിനുള്ളിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിന് അവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ ഒരു ദിക്ർ പഠിക്കുക. ഒരുപക്ഷെ പല ആൾക്കാർക്കും ഈ ദിക്ർ അറിയില്ലായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സമീപിച്ച് അല്ലെങ്കിൽ ഇതറിയുന്നവരെ സമീപിച്ച് അവരോട് എഴുതിത്തരാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ അതെടുത്ത് എല്ലാ ദിവസവും നോക്കിയിട്ടെങ്കിൽ നമ്മൾ പറയുക, അങ്ങനെ ഒരാഴ്ച നമ്മൾ പറഞ്ഞാൽ അത് കാണാതെ പഠിക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് യുവാക്കളോടൊക്കെ പറയാനുള്ളത്, ഈ ഒരു ദിക്ർ സഹോദരങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഈ ഒരു ദിക്ർ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. പലപ്പോഴും ഈമാനിന്റെ ബലഹീനത കാരണം ചില തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്നാലും ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക വ അഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലൈ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന ദിക്ർ എല്ലാ സഹോദരങ്ങളും പഠിക്കുക, എല്ലാവരും അത് ജീവിതത്തിൽ അധികരിപ്പിക്കുക. ഷഅബാൻ മാസം എന്നുള്ളത് റമദാനിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള മാസമാണെന്ന് മനസ്സിലാക്കി ഈ ദിക്റും നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. ഈ മാസം മുതൽ നമ്മൾ തുടങ്ങുക അല്ലാഹു സുബ്ഹാനഹു വതആല അദ്കാറുകൾ അധികരിപ്പിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ശറായിഅൽ ഇസ്ലാമി ഖദ് കസറത അലൈന, പ്രവാചകരെ ദീനിന്റെ വിധിവിലക്കുകൾ ധാരാളമാണ്, ദീനിന്റെ വിധിവിലക്കുകൾ ധാരാളമാണ്, എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് സാധ്യമല്ല. ഫബാബുൻ നതമസ്സഖു ബിഹി ജാമിഅ, പ്രവാചകരെ എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റതുബൻ ബിദിക്രില്ലാ, നിന്റെ നാവ് എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ദിക്ർ നിസാരമായി കാണാതെ ആ ദിക്ർ എല്ലാവരും പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എല്ലാ സാഹചര്യത്തിലും വാഹനത്തിൽ പോകുമ്പോഴായാലും നടന്നു പോകുമ്പോഴായാലും ഏത് സാഹചര്യത്തിലുമാണെങ്കിലും ആ ദിക്ർ നമ്മൾ പറയുന്നത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ദിക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين اللهم عليك باليهود الغاصبين اللهم عليك باليهود الغاصبين اللهم انصر اخواننا المستضعفين في كل مكان اللهم انصر اخواننا المستضعفين في كل مكان اللهم من ارادنا واراد بلاد الاسلام بسوء فاشغله بنفسه واجعل تدبيره تدميرا عليه يا رب العالمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم انا عبد من عبادك قد اجتمعنا في بيت من بيوتك نرجو رحمتك ونخشى عذابك اللهم اجعلنا من عبادك الذاكرين اللهم اجعلنا من عبادك الذاكرين ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه وسلم